SBS Radio.
ഓസ്ട്രേലിയയിലെ ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപണമായ SBS മലയാളം 16 ആറാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 5 വർഷങ്ങളിൽ നിരവധി പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ വാർത്തകളും വിശേഷങ്ങളും ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ SBS മലയാളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹം, പ്രത്യേകിച്ചും പുതുതായി കുടിയേറിയവർ, ഇവിടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനിടയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവർക്ക് എത്തിച്ചുകൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ വർഷം ആദ്യം ഓൾ ഇന്ത്യ റേഡിയോയും മലയാളം പ്രക്ഷേപണം നിർത്തലാക്കിയതോടെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഏക പൊതുമേഖലാ മലയാളം പ്രക്ഷേപണമായി മാറിയിരിക്കുകയാണ് SBS മലയാളം. കേരളത്തിന്റെ സംസ്കാരം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഓസ്ട്രേലിയൻ മലയാളി കൂട്ടായ്മകൾ നടത്തുന്ന സാംസ്കാരിക പരിപാടികൾക്കും ആഘോഷങ്ങൾക്കും SBS മലയാളം മുൻതൂക്കം കൊടുക്കാറുണ്ട്. മാത്രമല്ല, വിവിധ മേഖലകളിൽ വിജയം കൈവരിക്കുന്ന മലയാളി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയും നമ്മൾ പരിചയപ്പെടുത്തുക പതിവാണ്. ഇതിനു പുറമെ ഓസ്ട്രേലിയയിൽ മലയാളികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഈ 5 വർഷത്തിൽ തികഞ്ഞ ആധികാരികതയോടെ തന്നെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ SBS മലയാളത്തിന് കഴിഞ്ഞു. ഓസ്ട്രേലിയയ്ക്ക് പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ SBS മലയാളത്തിന് ശ്രോതാക്കളുണ്ടെന്നത് അഭിമാനം നൽകുന്ന ഒന്നാണ്. അടുത്തിടെയായി ശ്രോതാക്കളുടെ എണ്ണം കൂടിയിരിക്കുന്നതായി നമുക്കറിയാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ 6ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കുള്ളിൽ SBS മലയാളത്തിന്റെ സ്ഥിരം ശ്രോതാക്കളായി മാറിയ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കുറച്ചു പേരുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളുമെല്ലാം തേടുകയാണ് SBS മലയാളം. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും ഇന്ത്യയിൽ നിന്ന് തന്നെ SBS മലയാളത്തിന്റെ സ്ഥിരം ശ്രോതാവായി മാറിയ ആളാണ് സിഡ്നിയിലുള്ള ബിനോയ് സാംബേബി.
ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. കാരണം ഞാൻ ഇന്ത്യയിലായിരുന്നപ്പം തൊട്ട് SBS മലയാളം കേട്ടു തുടങ്ങിയിരിക്കുന്നു. എന്റെ ഭാര്യ 1 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ വന്നതാണ്. അപ്പോൾ അവളാണ് എനിക്ക് SBS ന്യൂസിനെ പറ്റി പറഞ്ഞതും ഞാൻ ഇതുപോലെ ഇതിന്റെ ഫേസ്ബുക്ക് പേജൊക്കെ ലൈക്ക് ചെയ്യുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ SBSന്റെ വാർത്തകൾ ഞാൻ കേൾക്കാറുണ്ട്. ഇവിടെ വന്ന ശേഷവും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും നമ്മളിത് വളരെ ആകാംക്ഷയോടെ തന്നെ കേൾക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പുതുതായിട്ട് ഓസ്ട്രേലിയയിൽ വന്നുചേരുന്ന മലയാളികൾക്കും പുതുതായ ഓസ്ട്രേലിയയിലുള്ള നിയമങ്ങളും ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യമായ എല്ലാ മേഖലയിൽ പറ്റി അറിവ് വരുന്ന ഒരു നല്ല പ്രോഗ്രാമാണ് SBS. അപ്പം അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ആധികാരികമായി സംസാരിക്കുമ്പോൾ ഞങ്ങളത് ആകാംക്ഷയോടെ കേട്ടിരിക്കാറുണ്ട്. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ അറിവ് കിട്ടാറുണ്ട്.
എന്നാൽ 6 വർഷമായി ഓസ്ട്രേലിയയിലായിരുന്നിട്ടും 1.5 വർഷം മുമ്പ് മാത്രം SBS മലയാളം കേൾക്കാൻ തുടങ്ങിയതാണ് അഡലൈഡിലുള്ള അഷിത സന്തോഷ്. ഈ 1.5 വർഷം കൊണ്ട് ഒരു സ്ഥിരം ശ്രോതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അഷിത.
ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പോ 6 ഇയേഴ്സോളം ആയിട്ടുണ്ട്. പക്ഷേ ഒരു 1.5 വർഷമായിട്ടുള്ളൂ കേൾക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഇങ്ങനത്തെ പരിപാടികളൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു ന്യൂസ് പരിപാടി കേൾക്കാൻ തുടങ്ങിയത്. ആദ്യമായിട്ടാണ് ഞാൻ വളരെ റെഗുലറായിട്ട് കേൾക്കാറുണ്ട്. എല്ലാ ദിവസവും എല്ലാ സമയം കേൾക്കാറുണ്ട്. ആപ്പിൾ കൂടിയാണ് കേൾക്കുന്നത്. നാസി എന്നുള്ള ന്യൂസ് നമുക്ക് എല്ലാ ആഴ്ചയും 2 പ്രാവശ്യം കേൾക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന ഓരോ എന്താ പറയുന്നത് ഓരോ കാര്യങ്ങളെ പറ്റി അപ്പം തന്നെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട്. വേറെ ഇവിടുത്തെ ന്യൂസ് ചാനലോ ഒന്നും കണ്ടില്ലെങ്കിലും ആഴ്ച 2 ദിവസം ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നാട്ടിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പുറത്താതെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നാട്ടിൽ നിന്നുള്ള ന്യൂസ് വളരെ നിഷ്പക്ഷമായിട്ടാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ആരുടെയും രാഷ്ട്രീയ ആൾക്കാരുടെ സൈഡൊന്നും ഇല്ലാതെ വളരെ ഇംപാർഷ്യൽ ആയിട്ട് ആ ന്യൂസ് ജനറേറ്റ് ചെയ്യുന്നത് വരികയും.
നിഷ്പക്ഷമായ വാർത്തകളാണ് അഷിത ചൂണ്ടിക്കാണിച്ചതെങ്കിൽ SBS മലയാളത്തിന്റെ വിശ്വാസ്യതയാണ് മെൽബണിലുള്ള ജോ ജോസഫിന് എടുത്തു പറയാനുള്ളത്.
ഒരു തികച്ചും ഒരു സാധാരണ ഒരു ലിസണർ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് യൂസറിന്റെ ആംഗിളിൽ പറഞ്ഞാല് പെട്ടെന്ന് നമ്മളങ്ങ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പലതരത്തിലുള്ള ഇംഗ്ലീഷ് ന്യൂസസ് അല്ലെങ്കിൽ ആളുകളുടെ ഷെയറുകളെല്ലാം കാണുന്നു. SBS എന്ന് പറയുന്ന ബ്രാൻഡിനൊരു പേരുണ്ട്. അതിലൂടെ നമ്മളൊരു ഒരു ഒരു വിസ ഫ്രോഡ് കേസ് അല്ലെങ്കിൽ ഒരു പുതിയ റൂള് വന്നത് ഈ അടുത്ത കാലത്ത് കണ്ടിരുന്നത് പേരന്റ്സിനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നിയമങ്ങൾ മാറി അങ്ങനെ എന്തോ ഒരു വാർത്ത വന്നിട്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആരെയും അത് എല്ലാരെയും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. പെട്ടെന്ന് അതൊരു നോക്കുമ്പോൾ അത് റെലവന്റ് ആണ്. ഓ ഇത് ഇതെവിടെ വന്നിരുന്ന SBS. അപ്പൊ ഒരു എന്താ പറയാ, സ്പാം അല്ല, ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി അല്ല എന്ന് വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡാണല്ലോ SBS. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകൾ എന്തുകൊണ്ടും ഉപകാരപ്രദമാണ് എല്ലാവർക്കും. ഒരു വിശ്വസനീയത വളരെ കൂടുതലാണ് SBSലൂടെ ഒരു വാർത്ത ഷെയർ ചെയ്ത് കാണുന്നു. കാരണം ഇങ്ങനെയുള്ള ഇതും ഞാൻ കേട്ടിട്ടുള്ളതൊരു കാര്യമാണ്, പലരും പറയാറുണ്ട്, ഇപ്പോ നമുക്ക് പലതരത്തിലുള്ള സ്പോൺസേഡ് പ്രൊമോഷൻസ് വരാറുണ്ട്. അപ്പം ഈ ഫേക്ക് ന്യൂസിന്റെ കളിയാണല്ലോ, അതിന്റെ ഒരു ഉത്സവമാണല്ലോ. അപ്പൊ ആ കൂടെ ആ അതിൽ എഫ് പി എസ് പോലത്തെ ഒരു ഒരു അതിൽ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുമ്പോ ഇത് ക്രെഡിബിൾ ആണ്, ഇത് വിശ്വസിക്കാം എന്ന തോന്നൽ എന്തായാലും ഉണ്ട്.
6 വയസ്സിലേക്ക് കടന്നപ്പോൾ എസ് ബി എസ് മലയാളം റേഡിയോയ്ക്ക് പുറമെ ഡിജിറ്റൽ മേഖലയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഓസ്ട്രേലിയയിൽ നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും എല്ലാം തന്നെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കാൻ എസ് ബി എസ് മലയാളം ശ്രമിക്കുന്നു. ഇതിൽ ഓസ്ട്രേലിയയ്ക്ക് അകത്തുനിന്നുള്ള വാർത്തകൾക്ക് പുറമെ കൂടുതൽ മറ്റു വാർത്തകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് ബി എസ് മലയാളം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും ശ്രോതാക്കൾ അഭിപ്രായം പ്രകടിപ്പിച്ചു. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കൂടുതൽ പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായമാണ് ബ്രിസ്ബെയിനിലുള്ള അനു ജോസഫിന്.
എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്യുമായിരുന്നു, ഇങ്ങനെ എസ് ബി എസ് മലയാളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും, അപ്പൊ നമ്മുടെ ഭാഷയിൽ തന്നെ നമുക്ക് വിവരങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ഓസ്ട്രേലിയയിൽ നടക്കുന്ന പല ചേഞ്ചസിനെ, വിസയിലുള്ള ചേഞ്ചസിനെ പറ്റി, എസ്പെഷ്യലി എസ് ബി എസ് മലയാളം അതിന്റെ അറിവുള്ള ആളുകളെ കൊണ്ട് വന്നാണ് സംസാരിക്കാറുള്ളത്. എസ്പെഷ്യലി ലോയേഴ്സ് വന്നാണ് എന്തെങ്കിലും നേരിട്ട് അടിയമ ചേഞ്ചുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാനുള്ള പറ്റി ഞങ്ങൾ കേൾക്കാറുണ്ട്. പറഞ്ഞാൽ നമുക്ക് എസ്പെഷ്യലി ഇന്ത്യൻ പേരൻസ് അവർ ഫോളോ ചെയ്യുന്ന കൾച്ചർ ഇന്ത്യൻ കൾച്ചറാണ്, പക്ഷെ പിള്ളേർ വളർന്നു വരുന്നത് ഒരു ഓസ്ട്രേലിയൻ കൾച്ചറിലാണ്. അപ്പൊ അവിടെ ഒരു കൾച്ചർ ഡിഫറൻസ്, എസ്പെഷ്യലി പേരൻസിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം, എങ്ങനെയാണ് ഏത് കൾച്ചറാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള മിക്ക പേരൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പൊ എന്റെ ഒരു സജഷൻ, എക്സ്പീരിയൻസ് ഉള്ള പേരൻസിനെ കൊണ്ട് വന്ന് അതൊരു ഒരു ദിവസം ഒരു വിഷയമാക്കി എടുത്ത് അതിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ യങ് പേരൻസ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
അനുവിനെ പോലെ തന്നെ കുടിയേറ്റ സമൂഹത്തിന് ആവശ്യമുള്ള വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളാണ് മെൽബണിലുള്ള ലീന പ്രമോദ്. ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ മാതൃഭാഷയിൽ തന്നെ വാർത്തകളും വിശേഷങ്ങളും കേൾക്കാൻ കഴിയുന്നത് ഗൃഹാതുരം ഉണർത്തുന്ന ഒന്നാണെന്നാണ് ലീനയുടെ അഭിപ്രായം.
കൂടുതലും ഓസ്ട്രേലിയയിലെ എന്താ പറയുന്നത് ലോസിനെ പറ്റിയും പുതിയ മൈഗ്രൻസിന് വേണ്ടിയുള്ള എന്തൊക്കെ മാറ്റങ്ങളും പോളിസീസും അതൊക്കെ ഉണ്ട്, അതൊക്കെ എസ്പെഷ്യലി നമ്മൾ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ാണ് കൂടുതൽ അറിയാൻ ഇഷ്ടം. ബിക്കോസ് അത് നമ്മളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇൻട്രസ്റ്റ് കൂടുതലും. ഈ ഗവൺമെന്റില് ഇപ്പം പുതിയ മൈഗ്രൻസിന് വേണ്ടിയുള്ള അലവൻസും പിന്നെ പുതിയ സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് അതിനെ പറ്റിയൊക്കെയാണ് കൂടുതലും താല്പര്യം കേൾക്കാൻ. പിന്നെ അല്ലാത്ത എന്ത് ന്യൂസും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എന്ത് ന്യൂസ് ആയാലും കേൾക്കാറുണ്ട്. പൊതുവേ ഞാൻ കൂടുതലും ഇപ്പം ഈ ഇടയ്ക്ക് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് സാം വധക്കേസിന്റെ പറ്റിയായിരുന്നു. അത് കൂടുതലും ഇൻഫർമേറ്റീവ് ആയിരുന്നു, ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു. സോ അതുകൊണ്ട് ഐ തിങ്ക് മോസ്റ്റ് മലയാളീസും ഫോളോ ചെയ്തിരുന്ന ഒരു ഇൻസിഡന്റും റിപ്പോർട്ടും ആയിരുന്നു അത്. സോ ഐ തിങ്ക് അത് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. എസ് പി എസ് മലയാളം ഒരു വളരെ നല്ല ഒരു മീഡിയം ആണ്, എസ്പെഷ്യലി നമ്മുടെ മലയാളീസ് യുനോ ഔട്ട് ഓഫ് ഇന്ത്യ കൾച്ചറിനെ പറ്റിയും, അല്ലെ നമ്മുടെ യുനോ മലയാളം ഓൾമോസ്റ്റ് ഒരു കൾച്ചറും അതിന്റെ വാല്യൂസും എല്ലാം യുനോ ഫോളോ ചെയ്യാനും അതിനെപ്പറ്റി എല്ലാം അറിയാനും ഒരു നല്ലൊരു ഒരു മീഡിയമാണ് എസ് ബി എസ് മലയാളം. ആൻഡ് നമുക്ക് നമ്മളുടെ ഒരു നാടിനോട് ഒരു 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 പ്രത്യേകം ഒരു അട്രാക്ഷനും ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, അത് ഐ തിങ്ക് ഇറ്റ് മേക്സ് എസ് ഫീൽ ലിറ്റിൽ ബിറ്റ് ക്ലോസർ ടു ഹോം ഐ ഫീൽ.
എന്നാൽ മലയാളം വായിക്കാൻ കഴിയില്ലാത്ത മലയാളി എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ നൽകണമെന്ന അഭിപ്രായവും ലീന പ്രമോദ് മുൻപോട്ട് വെച്ചു.
എനിക്കൊരു സജഷൻ ഉള്ളത്, ഞാൻ കേരളത്തിലല്ല പഠിച്ചു വളർന്നതും ഒന്നും, സോ എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല. സോ ഐ കെൻ ജസ്റ്റ് മാനേജ് ടു റീഡ് ഫ്യൂ യുനോ ലൈൻ, ബട്ട് പൊതുവെ ഈ ന്യൂസ് ആർട്ടിക്കിൾസും ഫേസ്ബുക്കിലുള്ളതും എല്ലാം മലയാളത്തിലാണ്. സോ എന്നെ പോലെയുള്ളവർ ഓൾദോ വി വോണ്ട് ടു ഫോളോ യുനോ ദ ന്യൂസ്, മലയാളം ആണ് മിക്കവാറും ആർട്ടിക്കിൾസ് വരുന്നത്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു റീഡ് ആൻഡ് ഫോളോ ദ ന്യൂസ് യുനോ. സോ നമുക്ക് അവിടുന്ന് കുറച്ച് ഇംഗ്ലീഷ് ബിറ്റ്സ് അല്ലെ ഓഡിയോ ബിറ്റ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കേട്ട് മനസ്സിലാകും. പക്ഷേ ഐ തിങ്ക് യു ഷുഡ് ട്രൈ ടു റീച്ച് ഔട്ട് ടു പീപ്പിൾ ലൈക്ക് മീ ഹു വുഡ് സ്റ്റിൽ ലൈക്ക് ടു ബി ലിങ്ക്ഡ് വിത്ത് എസ് ബി എസ് ആൻഡ് യു നോ ഗെറ്റ് ടു നോ ഓൾ ദി ഇൻഫർമേഷൻ. സോ ഞങ്ങളെ പോലെയുള്ള ആളുകളെയും കൂടെ കുറച്ചുകൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് ഒരു സജഷൻ ഉണ്ട്.
അഭിപ്രായങ്ങൾക്ക് പുറമെ വിമർശനങ്ങളും ശ്രോതാക്കൾ പങ്കുവച്ചു. കൂടുതൽ മലയാളം പദങ്ങൾ ഒഴിവാക്കണമെന്ന അഭിപ്രായമാണ് അഷിത ചൂണ്ടിക്കാണിച്ചത്.
നിങ്ങൾ മെസ്സേജ് മലയാളം ഉപയോഗിക്കുന്നത് എല്ലാ കാര്യവും നിങ്ങൾ മലയാളം വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? അപ്പം മലയാളം വേർഡ്സ് ഉപയോഗിക്കുന്നത് ഒഫ്കോഴ്സ് നല്ലത് തന്നെയാണ്. പക്ഷെ ചില സീരിയസ് ആയിട്ടുള്ള ന്യൂസ് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ഒരു പ്യുവർ മലയാളീകരിച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിന്റെ ആ സീരിയസ് ശകലം കുറഞ്ഞു പോകുന്നൊരു സംശയം, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം നിങ്ങളുടെ വേറെ ക്രിറ്റിസം ഒന്നും പറയാറില്ല. ബിസിനസ് ന്യൂസിൽ വരുന്ന ഒരുപാട് ന്യൂസുകൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഗവൺമെന്റ് തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാണ് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ പറ്റിയുള്ള ന്യൂസുകളോ ഒക്കെ വരുന്ന സമയത്ത് അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ ഉപരി എല്ലാവരും കണ്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ന്യൂസ് കിട്ടിയുടെ ഹയർ അതോറിറ്റിയിലേക്ക് അന്വേഷിച്ച് അവർ കാണുന്ന രീതിയിൽ എത്തപ്പെടാനായിട്ട് റെസ്പോ അതുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ മേലധികാരികളുടെ അടുത്തേക്ക് ഇന്നും എത്തിപ്പെടാനായിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ശ്രോതാക്കളുടെ ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്കാകും വിധം പരിഗണിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾക്കൊപ്പം നിന്ന ഓരോ ശ്രോതാക്കൾക്കും SBS മലയാളം ടീമിന്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ പരിപാടി മെച്ചപ്പെടുത്താൻ ഉതകും വിധമുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇപ്പോൾ നൽകുന്ന പിന്തുണ വരും വർഷങ്ങളിലും നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. sbs.com.au